Praise the Lord. This evening we heard a very beautiful testimonies of Brother Philji and Sister Joyce, and I thank the Lord for His goodness. These are real testimonies that you cannot fake, you know. These are some things that God gives us chance to experience so that we can glorify His name. And I think that if you look, all of us look back to this year, we have come almost to the end of 2014. There are times when situations have happened in our life that was not something we planned for, that was beyond our planning and our calculations, but God was with us. Amen?
Amen.
How many of you believe that? Can you lift up your hands and praise the Lord? When there are times when we get overwhelmed with the things that happen. We heard about Brother Philji, how he was, a gunman came at a point blank range and he escaped from death. We heard from Sister Joyce how her dad had a very big accident and he was in the ICU and God delivered him. We also know about Brother Philji's mom who had cancer and God healed her. You know, there are so many testimonies that if you think back, God has done so many things in our lives. As I was praying tonight of what to share towards the end of this year, the Lord gave me a thought about what do we do when we are overwhelmed with situations. You know, King Hezekiah was a wonderful king. His father was a wicked man, but he was a wonderful king. There was nothing wrong that he did, but when he heard a news from the prophet, he said, "You set your house in order. Veed graham, you get it ordered because you are going to die. You are not going to live." All of a sudden he was overwhelmed and life turned upon him in such a big way. But you know that he went to the Lord. He prayed and he got a reprieve and God added 15 more years in his life. When you turn to Isaiah chapter 38 and verse number 14, towards the end of that verse, there is a particular part of the verse where King Hezekiah speaks like this: "Lord, I am overwhelmed. Please come to my help." That is another translation. It says, "Lord, I am overwhelmed. Please come to my help." So many times when we are overwhelmed, we do not know what to do. There is only one place to turn, and that is the presence of God.
Amen.
When we do not know what to do and life, it's like somebody pulling the rug from under our feet. Nammada kaalil ninnu, you know, ground, if it gives way, what do we do? Your life is overwhelming. And that is something that we are going to think about for a few minutes tonight. For tonight's meditation, I want to take a very familiar passage in the New Testament. Let's all turn to the Gospel of Luke, chapter 1. And we are going to read an account, something that we read during Christmas time, but tonight I want to take it from a very different angle. I hope you will all pay attention to something that we can learn in our personal life. So, in the Ratri Kalam, Lucas in the Suvisesham, Adinte Onnamathe Adhyayam, Adinte 26 thottu 38 vare aarengil orakke Malayalathil onnu vaichatte. 26 thottu 38 vare. Praise the Lord. The account that we read is a very familiar one. God sent an angel by the name of Gabriel to a virgin by the name of Mary. She was already engaged to be married to a man called Joseph. The Gabriel came to Mary and said, "Greetings, favored woman. The Lord is with you." And when she heard that, she was confused and disturbed. When Mary tried to think what the angel could mean, the angel said, "Do not be frightened, Mary, for you have found favor with God. You will conceive and give birth to a son, and you will name him Jesus. He will be very great and will be called the Son of the Most High. The Lord God will give him the throne of his ancestor David. He will reign over Israel forever. His kingdom will never end." Then Mary asked the angel, "How can this happen? I am a virgin." The angel replied, "The Holy Spirit will come upon you, and the power of the Most High will overshadow you. The baby that is born will be holy and will be called the Son of God." This is a passage that we normally read and we pass over because it's become familiar. But tonight I want to speak about this young girl by the name of Mary. I don't know how many of you know. Mary was a teenager. She was about 13 or 14 years old. And she was already engaged to be married to this man called Joseph. Everybody, the family, the community knew that Mary was going to marry. She has already got engaged to a person and she is waiting for a day of her marriage. All of a sudden, without any warning, there is an angel that is appearing to this young girl in a small town called Nazareth without any warning. And the angel is telling her some very alarming news. If you were in a condition, you will know she was a very young girl who did not have any relationship with any man. And suddenly, the angel speaks about a lot of different things. Says that you are going to be pregnant very soon. You will have a child. And then speaks about more things, that this child is going to be the Son of God. In fact, God is going to come inside you and be born as a baby. And then it says that not only he will be the Son of God, he will be the king over Israel. His kingdom will be for eternity. And so Mary was all astounded. Now, I want you to think about this young girl who was overwhelmed by the sudden news that she heard. She did not know, but her reactions will give us some lessons tonight. You know what she must have thought in her mind? If we can imagine, she would think, you know what, now I know what's going to happen. Joseph is going to leave me. He's probably going to leave me. And we know that another account in Matthew, that Joseph actually, when he heard that his fiancée was pregnant, he secretly wanted to leave her and break off the engagement. That was the norm. So the first thing that she would think is that my husband is going to leave me and break this engagement, and I will be a disgrace everywhere. That's the number one. Number two, my parents are going to doubt me because they are never going to believe that I did not behave improperly. They may think otherwise. They may think that I was loose character. I went out. I may have had some relationship, and that is how I'm getting the baby. Even she must have thought about my community. You know, my Jewish community would disgrace me. They would put me down. There is nothing I can stand for myself, because if I tell this story, nobody is going to believe me. My good reputation is gone. I have a clean reputation. I am an unmarried girl. I've done nothing wrong, but all of a sudden when they see me pregnant, and of course you cannot hide a pregnancy for a long time, they will know that there is something wrong and this child is not the child of Joseph. There will be a big problem for me. And so this is a disaster that is going to be happening in Mary's life. You know, think about, I want you to put yourself in the shoes of Mary and think for a moment what is going to happen in her life. You know, for one, she would be having a fear of criticism. What are people going to think about us? You know, if there is something wrong that happens in our family, something misfortune happens, one of the first things that we think about is that, what are people going to tell? What is my church people going to tell me? What are my neighbors going to think about me? She must have thought about that. There is a fear of criticism. She also must have been afraid of the supernatural. You know, she does not know about how this is going to happen. And then she may have thought, how can I bear the child of God? I am a human being. I am a young girl. How can I bear the child of the Most High God? She must have been afraid of the supernatural. What is going to happen for me? Then she must have thought that, you know, I am going to be the mother of the Son of God. And she must have felt inadequate for such a great task. Also, her life would have been changed. There is a fear of change. So, lot of different fears must have plagued the mind of Mary when she got this news from the angel. I want you to think about it. Mary's life within a couple of minutes have changed completely. She is going to be pregnant. She is going to bear a child. The child will be God Himself. And everything about her is going to change. And she must have felt totally overwhelmed in her life. You know, let me tell you, there are situations that happen in our lives that we don't plan it, but God has a plan for it. Let me tell you, let us never think that our life is going to be a smooth sailing in 2015. We never know what's going to happen. And if something like this happens, a phone call or a knock at the door or a news that we hear, all of a sudden, how do we react? As a child of God, when a news comes in our life and our earth is shattered from down under us, like the case of Hezekiah, he came to know that he's going to die. What he would do? Tomorrow if you are told, somebody is told that you have cancer, you don't have like 2 months to live, what are you going to do? Your life is going to be shattered. And that is when, how do we react? That is something that I want to bring before you. The first thing I want to tell you is what happened in the life of Mary. First thing that we need to do is, we should let go the need to control the situation. Many times we think that we have to control everything. We have like our life is in our hands. Like we are on the driver's seat. The steering has to be under our control. But sometimes when these kind of things happen, the first thing, aadithe kaariyam nammal chindikkandathu, nammada kaiyilalla control. God is in control. Hallelujah. When God is in control, the first thing we need to do is to let go and let God have the control. Or you should think that you should not feel the need to control over the situation. Look at Luke chapter 1 verse number 34. Mary asked the angel, "How can I have the baby since I am a virgin?" And the angel gave a reply, gave a good explanation of how that's going to happen. And then the angel also gave an example of a cousin, older cousin Elizabeth. If you look here, it says that your relative Elizabeth has become pregnant in her old age. And she's already 6 months pregnant. You know, in order to solidify her faith, the angel gives an example of a relative by the name of Elizabeth and tells, look, there is that lady who was barren till she was old, and now she is pregnant for 6 months. And so when she hears that, her faith becomes solid. So what the angel says towards the end, when we look there, it says, angel says, there is nothing that is impossible with God. Devatal asadhyamaya onnumilla. There is nothing that is impossible with God. Aa oru vakyam Maria kettu kanjappol, when Mary heard that, it says, when you look to the end of it, it says, how did Mary respond? Maria engena respond cheyathu? She says in verse number 38, Luke 1:38, Mary responded, I am the Lord's servant. I am willing to accept whatever the Lord wants. May everything that you have said come true. Maria, totally, Devathinte plan anusarichu, she said, okay, I am the servant of the Lord. You know, number one, when things happen in our life that are beyond our control, let me tell you, one of the things that we need to do is let go of the need to control the situation. Because know that God is in control. And nothing will happen without God's permission. You know, one hair cannot fall from our head without the knowledge of God. So we don't need to control everything. Let it happen according to God's plan and purpose. Hallelujah. So then let God handle the situation. Let it out. Give it to God. Let God handle the situation. That is the first thing that we need to understand in our life. You know, in Proverbs chapter 3, verse number 5, we read like this. Trust in the Lord with all your heart. Lean not into your own understanding. Vereoru translation ingana parayunne, trust God from the bottom of your heart. Do not try to figure out everything on your own. ചിലപ്പോ നമ്മൾ ചിന്തിച്ചാലും നമുക്ക് അതിന് ഒരു ഉത്തരം കിട്ടത്തില്ല. Sometimes when things happen, you cannot in your mind think, why has this happened? ഞാൻ വല്ലതും കുറ്റം ചെയ്തോ, ഞാൻ വല്ലതും ദോഷം ചെയ്തോ, ദൈവം എന്റെ ജീവിതത്തിൽ എന്തിനാ ഇത് കൊണ്ടുവന്നെന്ന് നമ്മൾ ചിന്തിച്ചാലും വി ഡോണ്ട് ഹാവ് എൻ ആൻസർ. ബട്ട് ഗോഡ് നോസ് ആൻഡ് ഹിസ് പ്ലാൻസ് ആർ ഗ്രേറ്റർ ദാൻ അവർ പ്ലാൻസ്. 138th സങ്കീർത്തനം, അതിന്റെ 8th വാക്യം പറയുന്നത്, ദ ലോർഡ് വിൽ വർക്ക് ഔട്ട് ഹിസ് പ്ലാൻസ് ഇൻ അവർ ലൈഫ്. ദൈവത്തിന്റെ പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം നിറവേറും. ബട്ട് വി നീഡ് ടു പുട്ട് അവർ സെൽസ് ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ് ആൻഡ് അലൌ ഗോഡ് ടു വർക്ക് ഔട്ട് ഹിസ് പ്ലാൻ. You know, let me tell you, God's plans are greater. His plans are higher. His plans are bigger. Sometimes the plans that God has for us are more painful. They are often harder. But I'm telling you, at the end, they are always better. As a family, about 14 years ago, we came to this country. We came on a visit. ഇവിടെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി രണ്ട് മാസത്തെ ഒരു അവധിക്ക് വേണ്ടി ഞങ്ങൾ ദോഹയിൽ നിന്ന് ഇവിടെ വന്നതാ. We never knew what God's plan was. So, ദൈവത്തിന്റെ പദ്ധതി ഞങ്ങൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നായിരുന്നു. ബിക്കോസ് ആഫ്റ്റർ വി കെയിം ഹിയർ, ഇറ്റ് ഹാപ്പൻ ദാറ്റ് ഓൾ ഓഫ് എ സഡൻ ഐ ജസ്റ്റ് വൺ ഡേ അപ്ലൈഡ് ഫോർ സം ജോബ്സ്. ഐ ഗോട്ട് സെലക്ടഡ് ഇൻ എ പൊസിഷൻ ആൻഡ് ഗോഡ് ഗേവ് മീ എ വിസ ഓർ ഗോഡ് അലോട്ട് മീ എ ജോബ് ജസ്റ്റ് വെൻ ഐ വാസ് വിസിറ്റിംഗ്. And the company said, we are going to file for your H1 visa. Nan orikkal in a dream cell, we never thought, because we didn't have any relatives, to file for a green card. Ivide irikkuna mikkuvarum pere ivide, other than we heard from Philji brother, mikkuvarum ningal ivide vannathu green card aarengil relatives ningalku vendi green card file cheyidta. We came here for a visit. But look what the plan of God was. It was higher than what we thought. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി ഞങ്ങൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നായിരുന്നു. But even after that, we had to go through lot of suffering. പക്ഷേ അതിൽ കൂടെല്ലാം ഇന്ന് ഞാൻ പുറകിലോട്ട് നോക്കുമ്പോൾ, I praise God because His plan was greater. Hallelujah. Hallelujah. നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ചാ. We need to know that God is in control and we need to give it up to Him. You know, in Isaiah chapter 55, verses 8 and 9, God says, My ways and my thoughts are higher than your ways and your thoughts. നമ്മൾ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കി, നമ്മുടെ ദൈവത്തിന്റെ ആ പ്ലാനിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിക്കണം. ദൈവത്തിന് നമ്മളോട് ഒരു പ്ലാൻ ഉണ്ട്, നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഒരു പ്ലാൻ. ഗുഡ് എക്സാമ്പിൾ ഐ തിങ്ക് അബൌട്ട് ഇസ് ആ ജോൺ ബ്രദർ. ഓൾ ഓഫ് എ സഡൻ ഹി ഹാഡ് ദാറ്റ് ബിഗ് ആക്സിഡന്റ്. യു നോ, നോബഡി എവർ തോട്ട് ദാറ്റ് ഹി വിൽ ഹാവ് സംതിങ് ലൈക് ദാറ്റ്. പക്ഷെ ദൈവം അതിൽ കൂടെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവദാസന്റെ അടുത്ത് ഉപയോഗിച്ചു. ഐ എം ഷുവർ ഹി ഹാസ് ബീൻ എ ടെസ്റ്റിമണി ഇൻ ലോട്ട് ഓഫ് പ്ലേസസ്. ഇതിൽ കൂടെ ഒക്കെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. When bad things happen, horrible things happen in our life, there is a greater plan of God and God does something amazing. നമ്മൾ ആ അതിനു വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിക്കണം. So the first thing that we should do is let go of our need to control the situation. The second thing that Mary did, Maria ആദ്യം പറഞ്ഞു ദൈവം ആഗ്രഹിക്കുന്ന എല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞു. The second thing that we need to do is let somebody else help us in that situation. Many times when things happen, നമ്മൾ ആരോടും പറയത്തില്ല. We don't tell anybody. We keep it a secret. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു കൾച്ചറിന്റെ ഒരു സ്വഭാവമാണ്, നമ്മൾ വേറെ ആരും അറിയില്ല. പക്ഷേ ഞാൻ പറയട്ടെ, മറിയയുടെ ജീവിതത്തിൽ she immediately what happened in her life, നമ്മൾ നോക്കാം. ലൂക്കോസ് 1:38 തൊട്ട് 40 വരെ അവിടെ എന്തോ നമ്മൾ വായിക്കുന്നത്, മറിയ very quickly കേട്ട് കഴിഞ്ഞപ്പോ തന്നെ she says that she did not even waste a minute. She got up and traveled a town in Judah in a hill country and she went straight to Zechariah's house and greeted Elizabeth.
മറിയ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ വീട്ടിലിരുന്നില്ല. ഷി വെന്റ് ഇമ്മീഡിയറ്റ്ലി ടു ഹർ റിലേറ്റീവ്സ് ഹൗസ് ആൻഡ് ഷി ഗ്രീറ്റഡ് ആൻഡ് വി നോ ഓൾ വാട്ട് ഹാപ്പൻ ആഫ്റ്റർ ദാറ്റ്. ഷി വാസ് ഓൾറെഡി പ്രെഗ്നന്റ് ആൻഡ് ഇറ്റ് സേസ് ദാറ്റ് ദേ ബോത്ത് പ്രൊഫസൈഡ് ടു വൺ അനദർ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ വി നീഡ് ടു ബി ഏബിൾ ടു tell and share with somebody else, especially somebody who is older, somebody who is wiser, somebody who is stronger in faith. We need to seek that person's help, you know, because many times when we seek somebody's help, they will give us good counsel. And especially for women, seek out for older women. For men, seek out some older men or seek out some pastors or people who can help you in that time of need. Ecclesiastes chapter 4 verse 9 and 10 says, it is better to have a friend than do it all alone. If you fall, your friend can help you out. Without, if you don't have a friend, you are going to be in trouble. നമ്മൾ ഒരു ഒരു സ്നേഹിതൻ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. ബിക്കോസ് ഇഫ് യു ഫോൾ, there is a person to give you good advice and to help you out. Let us understand that when we have troubles in our life, we have problems in our life, seek the help of somebody who will help you in that time of need. മറിയയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചു? ഷീ വെന്റ് ടു ഹർ റിലേറ്റീവ്സ് ഹൗസ്, ഷീ സ്റ്റേയ്ഡ്, ഐ ബിലീവ് ഷീ ടോക്ക് ടു ഹർ, ഐ തിങ്ക് ദ ഓൾഡർ വുമൻ അഡ്വൈസ് ഹർ ആൻഡ് ഗേവ് ഹർ എ ലോട്ട് ഓഫ് സ്പിരിച്വൽ ഹെൽപ്പ്. നമ്മൾ അവിടെ വായിക്കുന്നത് മറിയ അവിടെ എലിസബത്തിന്റെ കൂടെ 3 months താമസിച്ചെന്ന്. ലൂക്ക് 1:56 says she stayed for 3 months and she stayed in her relative's place. And after that, she was more assured that this is the plan of God. So, let me tell you that we need to share one another's troubles and so we need to walk according to the way of God. Galatians 6, Galatians 6, 2 പറയുന്നത്, you bear one another's burden and so fulfill the law of Christ. ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നത്. And let us be knowing that there should be somebody to share with us our need. The last thing, let me tell you, മൂന്നാമത്തെ കാര്യം, and this is the greatest thing, is that let God give you the strength to sustain through the problems. ദൈവം ആ സമയത്ത് പറയുന്നത്, let me help you. Why don't you let me help you? You cannot do it alone, but I am there to help you. ദൈവമക്കളെ ഞാൻ പറയട്ടെ, ബൈബിളിനകത്ത് 7000 കൂടുതൽ പ്രോമിസസ് ഉണ്ട്. There are more than 7000 promises in the Bible. If we can read the word and get the strength from promises of God, He will help us in every situation that we are going through. ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ കൂടിയിരിക്കും. And God will help us in that matter. ലൂക്കോസ് 1:45 നമ്മൾ വായിക്കുന്നത്, എലിസബത്ത് മറിയയോട് ഒരു വാക്യം പറയുന്നത്, യു ആർ ബ്ലെസ്ഡ് ഫോർ ബിലീവിംഗ് ദാറ്റ് ദ ലോർഡ് വിൽ കീപ് ഹിസ് പ്രോമിസ് ടു യു. ബൈബിൾ ഉള്ളവരൊന്ന് തുറന്നാട്ട്. ലുക്ക് ടു വാട്ട് എലിസബത്ത് ഈസ് സെയിങ്, യു ആർ ബ്ലെസ്ഡ് ഫോർ ബിലീവിംഗ് ദാറ്റ് ദ ലോർഡ് വിൽ കീപ് ഹിസ് പ്രോമിസ് ഫോർ യു. ദൈവത്തിന്റെ വചനം പറയുന്നത്, നമ്മൾ ഏതൊക്കെ പരിശോധനയിലൂടെ പോകുമ്പോൾ ദൈവം നമ്മളെ കൈവിടത്തില്ല. When you walk through the valley of the shadow of death, He will be with us. In Isaiah chapter 43 verse 2 says, when you pass through the waters, I will be there with you. When you go through the fire, the fire will not quench you. You will not fall down because I am there and I will be your help in the time of need. Praise the Lord. Amen. Hallelujah. So we need to find strength from God. We need to find the support from God. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ കൊണ്ട് അത് ഒരിക്കലും സോൾവ് ചെയ്യാൻ ഒക്കത്തില്ല. Let me tell you, we cannot. But ആ സമയത്ത് നമ്മൾ പതറി പോകല്ല. ചിലരാണെങ്കിൽ പിന്നെ പ്രാർത്ഥനയില്ല, ബൈബിൾ വായിക്കത്തില്ല, ചർച്ചിൽ പോകത്തില്ല, ആരോടും സംസാരിക്കത്തില്ല. That is a wrong way of doing things. The way that God wants is, നമ്മൾ അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ഇച്ചൂടെ അടുത്തോട്ട് വരണം. അതിനൊരു മുഖാന്തരമാണ്. Many times I get an occasion to go to the hospital and meet with patients as a chaplain. അവിടെ പോകുമ്പോൾ I have heard some of the patients telling me, I would never have lifted my eyes to God unless I had come on this bedside. ഈ ബെഡേ കിടക്കാതെ ഞാൻ ഒരിക്കലും ദൈവത്തെ വിളിക്കത്തില്ല. But there are people who go through that sickness because God is drawing them close to you. ഞാൻ പറയട്ടെ, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ ദൈവത്തോട് ഇച്ചൂടെ അടുക്കാൻ വേണ്ടിയാ. വി ഷുഡ് തിങ്ക് അബൌട്ട് ദാറ്റ്. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. ദൈവത്തോട് നമ്മൾ അടുക്കണം. ആ ഒരു പ്രശ്നത്തിൽ കൂടെ പോലും അടുക്കത്തില്ലെങ്കിൽ വി ആർ സ്റ്റിഫ് നെക്ക്ഡ് ആൻഡ് വി ഡു നോട്ട് റിയലി കെയർ അബൌട്ട് ദ പ്ലാൻ ഓഫ് ഗോഡ്. ദൈവം നമ്മളെ ചില പരീക്ഷയിൽ കൂടെ നടത്തും. ആ പരീക്ഷ പതറിപ്പോകല. വി നീഡ് ടു എൻഡ്യൂർ. വി നീഡ് ടു ഗോ ത്രൂ ദാറ്റ് ബിക്കോസ് ത്രൂ ദാറ്റ് ഗോഡ് വിൽ ടേക്ക് അസ് ടു ഗ്രേറ്റർ ഹൈറ്റ്സ് ഓഫ് ഗ്ലോറി. സോ ലാസ്റ്റ്ലി ഞാൻ രണ്ടു കൂട്ടം കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ പോവാ. സോ ഹൗ ഡു യു ഫൈൻഡ് സ്ട്രെങ്ത് വെൻ യു ആർ ഓവർവെൽംഡ്? നമ്മുടെ ജീവിതത്തിൽ കൂടെ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് അതിനുള്ള സ്ട്രെങ്ത് കിട്ടുന്നത്? ഹൗ ഡു യു ഫൈൻഡ് ദ സ്ട്രെങ്ത്? ഒന്നാമത്തത്, പ്ലീസ് ലിസൺ, ഓൺലി ഫ്യൂ മോർ മിനിറ്റ്സ്, ഓക്കെ? ഐ വോണ്ട് യുവർ അൺഡിവൈഡഡ് അറ്റൻഷൻ റൈറ്റ് നൗ. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് തിങ് ഹൗ ഡു യു ഫൈൻഡ് സ്ട്രെങ്ത് വെൻ യു ആർ ഓവർവെൽംഡ് ഇൻ യുവർ ലൈഫ്? നമ്പർ വൺ, യു ഫൈൻഡ് ഇറ്റ് by praising God for his goodness. ദൈവത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ബലം കിട്ടുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്,
ആമേൻ,
പ്രൈസ് ദി ലോർഡ്,
പ്രൈസ്
ദി ലോർഡ്. We find strength when you start praising God for his goodness. God is good all the time. Even when you are going through problems, God is good in your life. നമ്മൾ ആ ഒരു കാര്യത്തിൽ പതറി പോകല്ല. The psalmist says, I will bless the Lord at all times. His praise shall continually be in my mouth. തന്റെ സ്തുതി എപ്പോഴും നമ്മുടെ നാവിൽ ഇരിക്കണം. പ്രശ്നത്തിൽ കൂടെ പോകുന്ന സമയത്ത് ഇച്ചിരൂടെ കൂടുതൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. മറിയയുടെ ജീവിതത്തിൽ എന്താ പറ്റി? ലൂക്കോസ് 1:46-47 നമ്മൾ എന്താ വായിക്കുന്നത്? മറിയയുടെ റെസ്പോൺസ്, ഷീ സെഡ്, ഓ ഹൗ ഐ പ്രൈസ് ദ ലോർഡ്, ഹൗ ഐ റിജോയ്സ് ഇൻ ദ ലോർഡ് മൈ സേവിയർ. മറിയയ്ക്ക് ദൈവത്തിൽ പ്രത്യാശയും ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു അവസരം മറിയയുടെ ജീവിതത്തിൽ കിട്ടി. ആ പ്രശ്നത്തിൽ കൂടെ വന്നപ്പോൾ ഷീ സെഡ്, ഓ ഐ നീഡ് ടു പ്രൈസ് ഗോഡ്, ഐ നീഡ് ടു താങ്ക് ഗോഡ് ഫോർ ഹിസ് ഗുഡ്നെസ്. ദ സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് വാട്ട് വി നീഡ് ടു ഡു ഇസ് വി ഷുഡ് ഡ്യൂറിംഗ് ദോസ് ടൈംസ് വി ഷുഡ് റിഫ്ലക്ട് ഓൺ ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ധ്യാനിക്കണം. ഇച്ചൂടെ കൂടുതൽ നേരം നമ്മൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. ലൂക്കോസ് 2:19 നമ്മൾ വായിക്കുന്നത്, Luke 2:19, Mary quietly treasured these things in her heart and she thought about it often. എപ്പോഴും മറിയ ആ കാര്യങ്ങളൊക്കെ തന്റെ ഹൃദയത്തിൽ സംഭരിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ഒരു സ്വഭാവം മറിയയുടെ ജീവിതത്തിൽ ദൈവം തന്നു. And she could think and ponder and glorify the Lord. Hallelujah. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അത് ദൈവത്തിന്റെ വചനം ഇച്ചൂടെ ധ്യാനിക്കുകയും ദൈവം ആ വചനത്തിൽ കൂടെ നമ്മളെ സംസാരിക്കാൻ ഒരു അവസരം നമ്മൾ തുറന്നു കൊടുക്കണം. Finally, let me tell you, Psalms 94:94 അതിന്റെ 19 വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ഇൻ ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് മൈ ആൻസൈറ്റീസ് വിതിൻ മീ യുവർ കംഫർട്ട് ഡിലൈറ്റ്സ് മൈ സോൾ. ഒന്ന് വായിച്ചാട്ടെ മലയാളം. 94:19 നിന്റെ ആശ്വാസങ്ങള് എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഇംഗ്ലീഷിൽ പറയുന്ന ഇറ്റ് ഡിലൈറ്റ്സ് മൈ സോൾ, തണുപ്പിക്കുന്ന പോലെയല്ല, എന്റെ പ്രാണനെ സന്തോഷിപ്പിക്കുന്നു. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് വെൻ ഐ ആം പോണ്ടറിങ് അബൌട്ട് യുവർ ഗുഡ്നെസ് യുവർ കംഫർട്ട് ഡിലൈറ്റ്സ് മീ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മറിയ ചെയ്ത പോലെ ലെറ്റ് അസ് ഡു ഇറ്റ്. ലെറ്റ് അസ് നമ്പർ വൺ ലെറ്റ് ഗോ ഓഫ് ദ കൺട്രോൾ and let God have the control and let us accept it as a part of God's plan. Number two, let us confide in somebody with whom we can interact and get the strength. And number three, let God give us the strength in the time of trouble. Namukku kannukale adikkam oru nimisham. Nammude jeevithil kooda prashnangal 2015 il varathillennu chindichonde let us not step into a new year thinking that we won't have any issues. We will have problems, pashche adil koodellam nammal oru karyam manasilakkanam. In this world you will have tribulations, Kartha parnje, but rejoice because I have overcome the world. Namukku oru 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 vakyam ആദ്യം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ സമയത്ത് ലോർഡ് ഐ പ്രേ ഫോർ ഈച്ച് ആൻഡ് എവറി ഓഫ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എസ്പെഷ്യലി ഐ പ്രേ ഫോർ ദിസ് ഡിയർ ഫാമിലി. ദേ വെന്റ് ത്രൂ എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ ദ പാസ്റ്റ്, ബട്ട് ഐ പ്രേ ആൻഡ് ഐ താങ്ക് യു ലോർഡ് ദാറ്റ് യു ഹെൽപ് ദം ആൻഡ് കെപ്റ്റ് ദം സേഫ്. ഓ ഫാദർ ലോർഡ്, കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഏതൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അത് പതറി പോകാതെ നിന്നിൽ ആശ്രയം വെച്ചോ, നിന്റെ വചനത്തിൽ ആശ്രയം വെക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ആ മറിയ ചെയ്ത പോലെ ലോർഡ് ഹെൽപ്പ് us to be Lord drawing strength from you and being a channel of your blessing. I want to pray a prayer for each and every one. Oh Lord, Lord help us today Father, in Jesus name I pray.
Amen.
Namukku oru paattu vaadi devathe aaradhikkam. Hallelujah.